ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. അനേകം ശിഷ്യന്മാരുള്ള ഒരു ഗുരുവിന്റെ ആശ്രമത്തിൽ നടന്ന കഥയാണ്. ഗുരു തന്റെ നിയോഗം തിരിച്ചറിഞ്ഞ ആളാണ്. അതുകൊണ്ട് തനത് ദൌത്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഒരു ദിവസം ആശ്രമത്തിലൊരു മോഷണം നടന്നു. ശിഷ്യന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു മോഷ്ടാവ്. കളവ് നടത്തിയയാളെ കുറിച്ച് മറ്റു ശിഷ്യന്മാർ ഗുരുവിനോട് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ഗുരുവാകട്ടെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ ശിഷ്യൻ കളവ് ആവർത്തിച്ചു. മറ്റു ശിഷ്യന്മാർ ഗുരുവിനോട് പരാതിയും ആവർത്തിച്ചു. പക്ഷേ ഗുരു നിഷ്ക്രിയനായിരുന്നു. യാതൊരു നടപടിയും അപ്പോഴും സ്വീകരിച്ചില്ല. ഇത് മറ്റു ശിഷ്യന്മാരെ ചൊടിപ്പിച്ചു. രണ്ടു തവണ കളവ് നടത്തിയിട്ടും ആ കള്ളനെ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കാൻ വിസമ്മതിച്ച ഗുരുവിനു മുന്നിൽ ഒരു മാസ് പെറ്റീഷനുമായി ശിഷ്യഗണങ്ങളെത്തി. ഒന്നുകിൽ മോഷ്ടാവ് അല്ലെങ്കിൽ ഞങ്ങൾ, ഇനി ഈ ആശ്രമത്തിൽ ആര് തങ്ങണം എന്ന് ഗുരുവിന് തീരുമാനിക്കാം. നടപടിയുണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ആശ്രമം വിടും എന്ന് ശിഷ്യഗണങ്ങൾ ഭീഷണി മുഴക്കി. എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഗുരു പറഞ്ഞത്, നിങ്ങൾ മിടുക്കന്മാരാണ്, ശരിയും തെറ്റും തിരിച്ചറിയാൻ പ്രാപ്തരാണ്. അതുകൊണ്ടുതന്നെ നിങ്ങൾ ഈ ആശ്രമം വിട്ട് മറ്റൊരിടത്ത് വിദ്യാഭ്യസിക്കാൻ പോയാലും നിങ്ങൾ മിടുക്കന്മാരായി തന്നെ വളരും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഈ സഹോദരനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. തെറ്റും ശരിയും തിരിച്ചറിയാത്തതുകൊണ്ടാണല്ലോ അയാൾ കളവ് ആവർത്തിച്ചത്. അത് തിരിച്ചറിയാനുള്ള പ്രാപ്തി ഉണ്ടാക്കണം. അയാളെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ അവസരത്തിൽ അയാളെ പുറത്താക്കിയാൽ കള്ളനെന്നു പറഞ്ഞ് അയാളെ മറ്റാരും സ്വീകരിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങളെ മുഴുവൻ നഷ്ടപ്പെട്ടാലും അയാളെ തെറ്റും ശരിയും പറഞ്ഞു പഠിപ്പിക്കുന്നതുവരെ ഞാൻ ഒഴിവാക്കില്ല. രണ്ടു തവണ കളവ് നടത്തിയ ശിഷ്യന്റെ കണ്ണുകൾ ഇതു കേട്ട് നിറഞ്ഞൊഴുകി എന്നും അയാൾ പിന്നീട് കളവ് ആവർത്തിച്ചില്ല എന്നുമാണ് കഥ. കഥയല്ല ജീവിതം. തെറ്റും ശരിയും പറഞ്ഞു മനസ്സിലാക്കിയാലും തെറ്റ് ആവർത്തിക്കുന്നുവെങ്കിൽ അത് പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള മനക്കരുത്തില്ലായ്മ തന്നെയാണ്. മലയാളി പൊളിയാണ് എന്ന തലക്കെട്ടുകൾ നമ്മുടെയൊക്കെ ഉള്ളിൽ തറച്ച ഒരു വാർത്തയായിരുന്നു കണ്ണൂരിലെ അഫ്രയുടെയും കുഞ്ഞനുജൻ മുഹമ്മദിന്റെയും ജീവിതം. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന ജനിതക രോഗം ബാധിച്ച ഒന്നര വയസ്സുകാരൻ മുഹമ്മദിനു വേണ്ടി മരുന്നു വാങ്ങാനാണ് കണ്ണൂരുകാരി അഫ്ര 18 കോടി ആവശ്യപ്പെട്ടത്. അവരുടെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞ മലയാളി ഇതുവരെ നൽകിയത് 46.78 കോടി. ക്രൌഡ് ഫണ്ടിങ്ങിന്റെ കേരള ചരിത്രത്തിൽ ഇത്രയും വലിയ ചികിത്സാ സഹായം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഇതാദ്യമാണ് എന്നാണ് കണക്ക്. സ്വാഭാവികമായും ബാക്കി തുക എന്തു ചെയ്യും എന്നതാണ് നമ്മുടെയൊക്കെ പ്രധാന ചോദ്യം. ചികിത്സാ സഹായ ഭാരവാഹികൾ കൃത്യമായ കണക്ക് സഹിതം വിവരിച്ചുകൊണ്ട് പറഞ്ഞത് ഇപ്രകാരമാണ്. 1 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ നൽകി 770,000 പേരാണ് ഇതിൽ പങ്കാളിയായത്. 2021 ജൂൺ 28 ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങി. 18 കോടി രൂപ സമാഹരിക്കുകയായിരുന്നു ലക്ഷ്യം. ഒരാഴ്ചയ്ക്കിടെ ഇത് ലഭിച്ചു. കണ്ണൂർ ഫെഡറൽ ബാങ്ക് അക്കൌണ്ടിലേക്ക് 26.73 കോടി രൂപയും കേരള ഗ്രാമീൺ ബാങ്ക് മാട്ടൂർ ശാഖയിലെ അക്കൌണ്ടിൽ 19.95 കോടി രൂപയും ചികിത്സാ കമ്മിറ്റി ഓഫീസിലും മുഹമ്മദിന്റെ വീട്ടിലുമായി 919,598 രൂപയും എത്തി. 42 പേരാണ് 1 ലക്ഷത്തിലധികം നൽകിയത്. മുഹമ്മദിന്റെ രക്തസാമ്പിൾ പരിശോധന പൂർത്തിയായി. ചികിത്സ ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. നെതർലൻഡിലാണ് AAV9 പരിശോധന നടത്തിയത്. കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘമാണ് ചികിത്സിക്കുക. അമേരിക്കയിൽ നിന്ന് മരുന്ന് എത്തിക്കാനുള്ള നടപടിയും തുടങ്ങി. ഇതേ രോഗം ബാധിച്ച മുഹമ്മദിന്റെയും സഹോദരി അഫ്രയുടെയും ചികിത്സാ ചെലവിന് വേണ്ടുന്ന തുകയ്ക്ക് ശേഷം ബാക്കിയുള്ള തുക മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, നിയമവിദഗ്ധർ എന്നിവരുമായി കൂടിയാലോചിച്ച് നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് സമാന അസുഖമുള്ള മറ്റു കുട്ടികളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാണ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത് എന്ന് അവർ വ്യക്തമാക്കി. ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ചികിത്സയ്ക്ക് ആവശ്യമായ തുക കിട്ടിയപ്പോൾ തന്നെ അക്കൌണ്ട് മരവിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ ബാങ്കുകൾക്ക് രേഖാമൂലം അപേക്ഷ നൽകിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാൽ അത് നീണ്ടുപോയി. ഇതാണ് വീണ്ടും വീണ്ടും അക്കൌണ്ടിലേക്ക് പണം എത്താൻ കാരണമായത്. ഇവിടെയാണ് മലയാളി പൊളിയാണ് എന്ന കാര്യം ആവർത്തിക്കേണ്ടത്. പക്ഷെ നമ്മുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. വാട്സപ്പിലോ മറ്റോ വരുന്ന ഇതുപോലുള്ള അഭ്യർത്ഥനകൾ കണ്ട് മനസ്സലിഞ്ഞ് കാരുണ്യം ചെയ്യാമെന്ന് കരുതുന്നതിന് മുമ്പ് അത് പബ്ലിഷ് ചെയ്ത തീയതി, അതിന്റെ നിജസ്ഥിതി, ഇപ്പോഴത്തെ അവസ്ഥ ഇതൊന്നും മനസ്സിലാക്കാൻ മെനക്കെടില്ല. വർഷങ്ങൾക്ക് മുമ്പ് അഭ്യർത്ഥന നടത്തിയ പോസ്റ്റുകൾ പോലും ഇപ്പോഴും കറങ്ങി നടക്കുന്നുണ്ട്. നമ്മുടെ സഹായ മനസ്ഥിതിയിൽ ഉടൻ തന്നെ അക്കൌണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇവിടെ അഫ്രയുടെയും മുഹമ്മദിന്റെയും കാര്യത്തിൽ കൃത്യമായ ഒരു ചികിത്സാ സഹായ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടന്നത്. അങ്ങനെയല്ലാതെ പല നന്മ മരങ്ങളും സ്വന്തം നിലയ്ക്ക് നടത്തിയ അഭ്യർത്ഥനകളിൽ എത്ര കോടികൾ മറിഞ്ഞിട്ടുണ്ട് എന്ന് ആർക്കുമറിയില്ല. അതുകൊണ്ടാണ് കോടതി പോലും സർക്കാരിനോട് പറഞ്ഞത് ക്രൌഡ് ഫണ്ടിംഗ് നിരീക്ഷിക്കണമെന്ന്. ക്രൌഡ് ഫണ്ടിങ്ങിൽ സർക്കാർ നിരീക്ഷണം വേണം. ആർക്കും പണം പിരിക്കാമെന്ന അവസ്ഥ പാടില്ല. പണപ്പിരിവിൽ നിയന്ത്രണം വേണം. പണം നൽകുന്നവർ കബളിപ്പിക്കപ്പെടാൻ പാടില്ല. പണം എവിടെ നിന്ന് വരുന്നു എന്ന് സർക്കാർ പരിശോധിക്കണം. സംസ്ഥാന പോലീസും ഇത് പരിശോധിക്കണം. ഇത് മലപ്പുറത്ത് സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം ബാധിച്ച 1.5 വയസ്സുകാരന് സംസ്ഥാന സർക്കാർ സൌജന്യ ചികിത്സ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കവെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ക്രൌഡ് ഫണ്ടിങ്ങിന് പണം നൽകുന്നവർ കബളിപ്പിക്കപ്പെടാൻ പാടില്ല. അതിനാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിയന്ത്രണം വേണം. ചില ചാരിറ്റി യൂട്യൂബർമാർ ക്രൌഡ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സ്വന്തം അക്കൌണ്ട് നമ്പർ നൽകുന്നത് എന്തിനാണ് എന്നുവരെ കോടതി ചോദിച്ചു. ആദ്യം പറഞ്ഞ കഥയിലെ പോലെ നമ്മുടേത് ആശ്രമമോ ഗുരുകുലമോ വിദ്യാലയമോ അല്ല. തെറ്റും ശരിയും തിരിച്ചറിയാത്തവരുമല്ല. പണത്തോടുള്ള ആർത്തി മൂലം കാരുണ്യത്തെപ്പോലും മറയാക്കുന്നവരാണ് അവരെ തിരിച്ചറിയണം.